കർത്തവ്യം നിർവഹിച്ചതിന് ശേഷം സ്വസ്ഥാനത്ത് നിന്ന് അവരോട് ആഹ്ലാദിക്കുക. നിന്റെ സമർത്ഥമായ നേതൃത്വത്തിന് അവർ നിന്നെ അഭിനന്ദിക്കും. നിങ്ങളിൽ പ്രായം കൂടിയവർ സംസാരിക്കട്ടെ, അതാണ് യുക്തം. ശരിയായ അറിവോടുകൂടി സംസാരിക്കുക എന്ന സംഗീതത്തിന് തടസ്സമാകരുത്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവനെ കൃപ ലഭിക്കും. നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും. എന്നാൽ കപടനാട്ടുകാരൻ അതിൽ തട്ടി വീഴും. ദൈവഭക്തൻ ശരിയായി വിധിക്കും. നീതിപൂർവമായ പ്രവൃത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും. ദുഷ്ടൻ ശാസന നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ബുദ്ധിമാനൊരു നിർദ്ദേശം അവഗണിക്കുകയില്ല. നിന്ദ്യനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്, പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം അരുത്. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. ജ്ഞാനി നിയമത്തെ വെറുക്കുകയില്ല. അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ്. വിവേകി നിയമത്തിൽ ആശ്രയിക്കും. ഉറിയും കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവന് വിശ്വാസ്യമാണ്. മുൻകൂട്ടി തയ്യാറായി സംസാരിക്കാവൂ, അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും. ചിന്തിച്ചുറച്ച് ഉത്തരം പറയുക. വിഡ്ഢിയുടെ ഹൃദയം വണ്ടിച്ചക്രം പോലെയാണ്. അവന്റെ ചിന്തകൾ തിരിയുന്ന അച്ചുതണ്ടുപോലെയും പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെ പോലെയാണ്. ആര് പുറത്തിരുന്നാലും അത് ഹേഷാരവം മുഴക്കുന്നു. വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാവുന്നതെങ്ങനെ? കർത്താവിന്റെ നിശ്ചയമനുസരിച്ചാണ് അവ വ്യത്യാസമാകുന്നത്. ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടുന്നാണ്. ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സമ്പൂജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി. മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ്. ആദം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. കർത്താവിന്റെ ജ്ഞാനത്തിന്റെ പൂർണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി, വേറെ ചിലരെ വിശുദ്ധീകരിച്ചു, തന്നോടടുപ്പിച്ചു. മറ്റു ചിലരെ ശപിച്ചു താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യർ. അവിടുന്ന് തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു. നന്മ തിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ്. അപ്രകാരം തന്നെ പാപി ദൈവഭക്തന്റെയും. അത്യുന്നതന്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുക. അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാവെറുക്കുന്നവനെ ഇപ്പോൾ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. ശ്രേഷ്ഠന്മാരെ, സമൂഹ നേതാക്കളെ, എന്റെ വാക്ക് കേൾക്കുവേൻ. ജീവിതകാലത്തിൽ ഒരിക്കലും പുത്രനോ ഭാര്യയ്ക്കോ സഹോദരനോ സ്നേഹിതനോ നിന്റെ മേൽ അധികാരം കൊടുക്കരുത്. വസ്തുവകളും നൽകരുത്. നീ മനസ്സുമാറി തിരികെ ചോദിച്ചേക്കാം. ശ്വാസം പോകുന്നതുവരെ നിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ആരെയും അനുവദിക്കരുത്. മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ്. ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കുക. കീർത്തിക്ക് കളങ്കം വരുത്തരുത്. ജീവിതാന്ത്യത്തിൽ മരണനാഴികയിൽ സ്വത്ത് വിഭജിച്ചു കൊടുക്കുക. കഴുതയ്ക്ക് തീറ്റിയും വടിയും ചുമടും, ദാസന് ആഹാരവും ശിക്ഷയും ജോലിയും. അടിമയെ കൊണ്ടുപോയല്ല ചെയ്യിച്ച അവനക്ക് വിശ്രമിക്കാം. അലസനായി വിട്ടാൽ അവൻ സ്വതന്ത്രനാകാൻ നോക്കും. നുകവും ചാട്ടയും കാളയെ തലകുനിപ്പിക്കും. പീഡന യന്ത്രവും പ്രഹരങ്ങളും അനുസരണമില്ലാത്ത അടിമയെയും. അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിക്കുക. അലസത തിന്മകൾ വളർത്തുന്നു. അവനെ കൊണ്ട് പണിയെടുപ്പിക്കുക, അതാണ് അവന് യോജിച്ചത്. അനുസരിക്കുന്നില്ലെങ്കിൽ അവന്റെ ചങ്ങലവരുടെ ഭാരം കൂട്ടുക. ആരോടും അളവ് വിട്ട് പെരുമാറരുത്. അനീതി കാണിക്കുകയും വരുത്. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ നിന്നെ പോലെ കരുതണം. നീ അവനെ രക്തം കൊടുത്ത് വാങ്ങിയതാണല്ലോ. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ സഹോദരനെ പോലെ കരുതുക. അവനെ നിനക്ക് നിന്നെ പോലെ തന്നെ ആവശ്യമാണ്. നീ അവനോട് ക്രൂരമായി പെരുമാറുകയും അവനൊളിച്ചോടുകയും ചെയ്താൽ അവനെ അന്വേഷിച്ച് നീ ഏത് വഴിക്ക് പോകും? കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും, ചുടുകാറ്റിൽ അഭയകേന്ദ്രവും, പൊരിവെയിലിൽ തണലും, ഇടറാതിരിക്കാൻ സംരക്ഷണവും, വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്കെന്തു ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി? നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യ ബലിക്ക് തുല്യമാണ്. ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം പാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്. അവിടുന്ന് സ്വീകരിക്കയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താപക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിലെത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോടെ പകരം വീട്ടുകയും ചെയ്യും. ധിക്കാരികളുടെ കൂട്ടത്തെ നിർമ്മാർജ്ജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൾ തകർത്തു കളയുകയും ചെയ്യും. മനുഷ്യന് പ്രവർത്തിക്കത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിലവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. എല്ലാറ്റിന്റെയുമായ കർത്താവേ, ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. എല്ലാ ജനതകളും അങ്ങയെ ഭയപ്പെടാനിടയാക്കണമേ. അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ. അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ. അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ധരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്നും ജൽപ്പിക്കുന്ന ശത്രുരാജാക്കന്മാരുടെ തല തകർക്കണമേ. യാക്കോബിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ, ആദ്യജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രയേലിന്മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ വിശുദ്ധ മന്ദിര സ്ഥിതി ചെയ്യുന്ന നഗരത്തോട്, അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തിയുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ. അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ. അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ. അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ. കർത്താവെ, അങ്ങയുടെ ജനത്തിന് അഹ്റോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ. ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്താ ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് നാല് ശാഖകളുണ്ട്: നന്മയും തിന്മയും ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്ത്രാതാവ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്. സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം. പട്ടിണിയാണ് അവന്റെ അനുഭവം. ഒന്നിലും ജ്ഞാനമില്ലാത്തത് കൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. തൻ കാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും. അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ്. ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും. കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കും. മനുഷ്യന്റെ ജനങ്ങൾ പരിമിതമാണ്. ഇസ്രായേലിന്റെ ജനങ്ങൾ സംഖ്യാതീതവും. ജ്ഞാനി സ്വജനമധ്യേ ആദരം നേടും. അവന്റെ നാമം അനശ്വരമാകും. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാവർക്കും എല്ലാം നന്നല്ല. എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നതുമില്ല. ആഡംബരത്തിൽ അതിരു കവിഞ്ഞ അഭിനിവേശം അരുത്. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അമിതാഹാരം രോഗത്തിനെ കാരണമാകുന്നു. അമിത ഭോജനം ദഹനക്ഷയമുണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും. വൈദ്യനെ ബഹുമാനിക്കുക. നിനക്കവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതിൽ നിന്ന് വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അത് മുഖേന അവൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മാതാവ് അത് ഉപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്തെ അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. സുരഭിലബലിയും സ്മരണാംശമായി നേർത്തമാവും സമർപ്പിക്കുക. കാഴ്ച വസ്തുക്കളിൽ കഴിവിനത്ത് എണ്ണ പകരുക. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. മകനെ, മരിച്ചവനെ ഓർത്ത് കരയുക. കഠിന വേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക. അവന്റെ മൃതദേഹം സമർഹമായി കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപത്തീഷ്ണതയുള്ളതുമായിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്ക് അനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക. പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ഹൃദയവേദന ശക്തി കെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ജീവിതാന്ത്യം ഓർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചു വരവ അസാധ്യമെന്ന് ഓർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല. നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എന്റെ അവസാനം അനുസ്മരിക്കുക. നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. അവന്റെ ആത്മാവ് വേർപെട്ടു കഴിയുമ്പോൾ ആശ്വസിക്കുക. അത്യുന്നതന്റെ നിയമം പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപകീർത്തിക്കുകയും ചെയ്യും. അവൻ ആത്മവാക്യങ്ങളുടെ അന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. അന്മഹാന്മാരെ സേവിക്കുന്നു. ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അതിന്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അനേകർ അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയുമില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും. സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായൊരു നാമം അവൻ അവശേഷിപ്പിക്കും. അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. സുചിന്തിതമായ കാര്യങ്ങൾ എനിക്കിനിയും പറയാനുണ്ട്. പൂർണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ എന്റെ വാക്ക് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടിടുവീൻ. കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂണീകുകയും ചെയ്യുവീൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവീൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവീൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവീൻ. നിങ്ങളിങ്ങനെ പറയണം, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കയില്ല. യഥാകാലമെല്ലാം വെളിവാകും. അവിടുന്ന് അള്ളിച്ചെയ്തപ്പോൾ ജലം കുന്നുകൂടി. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാഗത ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ്. അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്. ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും. ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിഗണിക്കുന്നു. യോഗ്യമാകുന്നു ബാറയ്ക്കുമോ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദി വന്ദനം തന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു പ്രഭാതം കൂടെ ഈ അനുഗ്രഹീതമായ സമയം കർത്തൃസന്നിധിയിൽ ചെലവഴിക്കാൻ ദൈവം നമുക്ക് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും ആമുഖമായി ദൈവത്തിന് സ്തുതി അർപ്പിക്കാം. ലോകം മുഴുവൻ പ്രതിസന്ധികൾ കൂടി കടന്നുപോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഭയത്തിന്റെയും വിഹ്വലതയുടെയും ഒക്കെ ശബ്ദം നിരന്തരം നമ്മൾ വായിക്കുകയും അറിയുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ശാന്തമായി ദൈവം നമുക്ക് തന്ന ആരോഗ്യത്തെയും സൗഭാഗ്യത്തെയും സുരക്ഷിത ബോധത്തെയും ആ ബോധത്തിന്റെ ഉറപ്പെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് സന്നിധിയിൽ ശിരസ് നമിക്കാനും ആരാധിക്കുവാനും തന്ന ആ നിമിഷത്തെ സ്തുതിക്കാം. ഓരോ പ്രഭാതവും ദൈവം നമുക്ക് ആരാധനയ്ക്കായിട്ട് ഒരുക്കി തരുമ്പോൾ ദൈവമേ അതിന്റെ പിന്നിൽ നിറഞ്ഞ സന്തോഷത്തോട് ഹൃദയം നിറഞ്ഞ ആനന്ദത്തോട് അങ്ങ് മഹത്വപ്പെടുത്തത്തക്കവണ്ണമുള്ള കൃപകളെ ചൊരിഞ്ഞു തരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും ആ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തിന് പാടത്തക്കവണ്ണം നമ്മുടെ മനസ്സുകളെ അങ്ങയിൽ ഉറപ്പിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ ദൈവമുമ്പാകെ പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹാദരവോടി സ്മരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകാൽ വന്നിയ മാമനച്ചൻ, വന്നിയ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശച്ചൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നേതൃത്വം നൽകുന്ന എല്ലാ ആരാധികരായ വൈദിക ശ്രേഷ്ഠതയോടും പ്രത്യേകമായിട്ടുള്ള ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ജോൺ ടി വർഗീസ് അച്ഛൻ. അച്ഛന് നാട്ടിൽ നിന്നുമാണ് ഇതിന്റെ അത് ജോയിൻ ചെയ്യുന്നത്. അറിയപ്പെട്ട ഒരു സുവിശേഷ പ്രസംഗകനാണ് പ്രിയപ്പെട്ട ജോൺ ടി വർഗീസ് അച്ഛൻ. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെയും സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭക്തിയോടുകൂടി ഇരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നാം അർപ്പിക്കുന്ന അപേക്ഷകളും പ്രാർത്ഥനകളും ദൈവമേ അതൊക്കെ സന്നിധിയിൽ കേൾക്കുവാൻ തക്കവണ്ണം തിരുമന തലിയണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ മുപ്പത്തിയെട്ടാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 38-ാമത്തെ ഗീതം, മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും എന്നുള്ള ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും, മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും, ൂടച്ചിടുവാ അങ്ങയേശിപ്പാ എൻ കണ്ണിലൂടച്ചിടുവാ അങ്ങയേശിപ്പാ എന്നെ സുവേ വനമേഘേവേദം വന്നിടണേ എന്നെ സുവേ വനമേഘേ വേഗം വന്നിടണേ മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോ മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാ വെള്ളത്തിനീഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ വെള്ളത്തിനീഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും, വെണ്മവസ്ത്രം ധരിച്ചുയർത്തഭിശുദ്ധ തങ്കമതിൽ ചേർന്നു നിൻ സവിധേ വന്നു ഹല്ലേലൂയ്യ പാടുവാ ബുദ്ധിയുള്ള ബ്രഹ്മല കന്യയെ പോ ഒരുങ്ങുന്നേ ബുദ്ധിയുള്ള മൃമാല കന്യയെ പോ ഒരുങ്ങുന്നേ മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ ആപ്പാടുങ്കു നദി തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ എൻ സ്വർഗവീതിയിലെത്തുവാൻ കോതിച്ചിടുന്നേ എൻ മാണാളാ എൻ സ്വർഗവീതിയിലെത്തുവാൻ കോതിച്ചിടുന്നേ എൻ മാണാളാ മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും മൽപ്രിയനേ എന്നേശു നായകനേ, എപ്പോൾ വരും.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് തന്നിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുവാനിരിക്കുന്നവനും അയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണിച്ചിരുന്ന മിശ്വരാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനിയോ ദുഷ്ടന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരോലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൂർത്തി മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വണ്ട സമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബാറക്കുമോ. ദൈവമേ നിന്റെ അടുക്കിലേക്ക് എന്റെ കൈകൾ നീട്ടി, യജമാനന്മാരിൽ ദാസന്മാർ സൂക്ഷിക്കുന്നത് പോലെ എന്റെ കണ്ണുകൾ നിന്നിലേക്ക് സൂക്ഷിച്ചിരിക്കുന്നു. ദൈവമേ നീ സർത്താവും ഞാൻ സൃഷ്ടിയുമാകുന്നു, നീ രാജാവും ഞാൻ അടിയാനുമാകുന്നു, നീ യജമാനനും ഞാൻ അടിമയുമാകുന്നു, നീ വലിയവനും ഞാൻ ചെറിയവനുമാകുന്നു, നീ ബലവാനും ഞാൻ ബലഹീനനുമാകുന്നു, നീ ക്ഷമിക്കുന്നവനും ഞാൻ പാപം ചെയ്യുന്നവനുമാകുന്നു, നീ അറിവുള്ളവനും ഞാൻ അറിവില്ലാത്തവനും അതിക്രമം ചെയ്യുന്നവനുമാകുന്നു, നീ തരുന്നവനും ഞാൻ യാചിക്കുന്നവനുമാകുന്നു, നീ നിലനിൽക്കുന്നവനും ഞാൻ അഴിഞ്ഞു പോകുന്നവനുമാകുന്നു. നിനക്ക് തിരുവള്ളവുണ്ടായി എന്നെ സൃഷ്ടിക്കുകയും നിന്റെ തിരുനാമത്തെ എന്നെ അറിയിക്കുകയും നിന്നെ വിളിച്ചപേക്ഷിക്കുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. കർത്താവേ നിന്റെ കൽപ്പന പോലെ മഹാഭാവിയെ ഞാൻ നിന്നെ വിളിക്കുന്നു, എന്നോട് ഉത്തരമരുളി ചെയ്ത് എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ ശരീരനിന്ദ്രയെ എന്നിൽ നിന്ന് നീക്കി ജാഗ്രതയോടെ നിന്റെ വിശുദ്ധ തിരുനാമത്തെ ഞാൻ ഓർത്ത് നിർമ്മലമായ നിന്റെ ന്യായങ്ങളെ പറ്റി നിന്നെ സ്തോത്രം ചെയ്യുവാൻ എന്നോട് മനസ്സലിവുണ്ടാകണമേ. മനുഷ്യരെ സ്നേഹിക്കുന്നവനെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു, പാപനിദ്രയിൽ ഞാൻ വീഴാതിരിപ്പാൻ എന്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ദുസ്വപ്നങ്ങൾ എനിക്കുണ്ടാകരുത് കർത്താവേ, ഞാൻ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും രാവും പകലും നിന്റെ ന്യായ പ്രമാണങ്ങളെ ധ്യാനിപ്പാനും നിന്റെ ഇഷ്ടത്തെ പൂർത്തിയാക്കുവാനും എനിക്ക് കൃപ ചെയ്യണമേ. അന്ധകാരത്തിന്റെയും പാപത്തിന്റെയും ക്രിയകളിൽ നിന്ന് എന്നെ രക്ഷിച്ച് സാത്താന്റെ അടിമയിൽ നിന്ന് എന്നെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്റെ വിശുദ്ധമാടുകൂടെ ഓഹരി തന്ന് എന്നെ പകലിന്റെയും പ്രകാശത്തിന്റെയും പുത്രനാക്കി തീർക്കണമേ. ഞാൻ നിന്നെ ഒന്നേക്കും സ്തുതിച്ചു പുകഴ്ത്തുവാനായി എന്റെ ആത്മാവിനെ നീ ശുദ്ധീകരിച്ച് അലങ്കരിപ്പിക്കണമേ. പ്രബലതയുള്ള പ്രകാശത്തിൽ വസിക്കുന്നവനും മാലാഖമാരുടെ ആയിരം ആയിരങ്ങൾക്കും പതിനായിരം പതിനായിരങ്ങൾക്കും തന്റെ മഹത്വത്തിൻ പ്രകാശത്തിൽ സൂക്ഷിപ്പാൻ കഴിയാത്തവനുമായ എന്റെ കർത്താവേ, നിന്റെ കരുണയാകുന്ന വാതിലിൽ ഞാൻ മുട്ടുന്നതിനാൽ നിന്റെ വാതിൽ എനിക്ക് തുറന്നു തരണമേ. എന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ എന്റെ അതിക്രമങ്ങളെ മായ്ക്കണമേ. ദരിദ്രന്മാരെ ഐശ്വര്യന്മാരാക്കുന്ന കർണയുടെ ദൈവന്റെയും സമുദ്രമായിരിക്കുന്ന മശിഹ കർത്താവേ, നിന്നിൽ എന്റെ അതിക്രമങ്ങൾ മായ്ക്കപ്പെടണമേ. കർത്താവ്, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ കൈക്കൊണ്ട് എന്നിലുള്ള അന്ധകാരത്തെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മെശിഹായുടെ വ്യാപാരത്തിന്റെ അറിവിൽ ആർന്നിപ്പാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. നല്ലവനും ദയയുള്ളവനും സകലം പൂർണ്ണമാക്കി ശുദ്ധീകരിക്കുന്നവനുമായിരിക്കുന്ന പിതാവാം ദൈവമേ, നിന്നെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധ രൂഹായും സ്തുതിപ്പാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം ദൈവം നമുക്ക് ഒരുക്കി തന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഈ പ്രാർത്ഥന അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും അതിനേക്കാൾ ഉപരി ആത്മീയ വളർച്ചയ്ക്ക് നിദാനവുമായി വളരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ മേഖലയിൽ കൂടുതൽ വളർച്ച ലഭ്യമാകുവാൻ തക്കവണ്ണം കൂടുതലായി ഉതകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഇതിന് പിന്നിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. നിരന്തരം ദൈവകരങ്ങളിൽ ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. ആ സൂക്ഷ്മത ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും നിലനിൽപ്പാൻ നമുക്ക് ദൈവസന്നിധിയിൽ നിരന്തരം സമർപ്പണമുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ എന്ന് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സദൃശ്യവാക്യം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത് പോലെ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നിരച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. വളരെ ഹൃദയപർക്കായ ഒരു വാക്യമാണ്. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അവൻ എന്റെ പാതകളെ നേരെയാക്കണമെങ്കിൽ ആദ്യം ഓർപ്പിക്കുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ആശ്രയിക്കണമെങ്കിലും നമുക്ക് വേണം ഒരു ദൈവകൃപ. ആ ദൈവകൃപ കണ്ടെത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ വീണ്ടും അവിടുന്ന് ഞങ്ങളെ താങ്ങണമേ എന്ന് വളരെ വിനയത്തോടെ കർത്തൃസന്നിധിയിൽ നമുക്ക് താഴ്മയായിട്ട് അപേക്ഷിക്കാം. നമ്മുടെ സഭയുടെ കൂതോശീത്വ പെരുന്നാൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആഘോഷിച്ചു. അടുത്ത ആഴ്ച അതിനുശേഷം കൂതോശീത്വ പെരുന്നാൾ നമ്മൾ ആഘോഷിച്ചു. ഇനിയും നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തിന് വേണ്ടിയുള്ള ഒരുക്ക കാലമായിട്ടുള്ള സമയങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട സംഭവവാസങ്ങളൊക്കെ നമ്മൾ ആരാധനയിൽ നമ്മൾ തിരിച്ചറിയുന്നു. അതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് അടുത്ത ആഴ്ച സക്കറിയ പുരോഹിതനോടുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ചയായിട്ട് സഭ ക്രമീകരിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഈ സാധ്യതകളൊക്കെ ഉതകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 20-ാം തീയതി നമുക്ക് ഓർമ്മാനുള്ളത് ഇയോബാപ്പിയിലെ ഓർമ്മയാണ്. ആ പിതാവിനെ ദൈവസന്നിധി അദ്ദേഹം തന്ന സംഭാവനകളെയൊക്കെ നമുക്ക് ഓർക്കുകയും അദ്ദേഹത്തിന്റെ ആത്മാവിന് ദൈവം കൂടുതൽ ആശ്വാസവും നന്മയുള്ളവരുടെ ഗണത്തിൽ ഓഹരി ലഭ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ജോൺ ടി വർഗീസ് സച്ചൻ എന്ന് പറയുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ്. ഒരു പക്ഷേ പലർക്കും അദ്ദേഹത്തെ അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ അടുത്ത കാലഘട്ടങ്ങളില് യൂട്യൂബുകളിലൊക്കെ ഒരുപാട് തരംഗങ്ങളായി അച്ഛന്റെ നല്ല പ്രസംഗങ്ങളൊക്കെ മാറിയിട്ടുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. യുവ വൈദികനാണ്. വളരെ അനുഗ്രഹീതമായിട്ടുള്ള ശുശ്രൂഷ അദ്ദേഹം നാട്ടിൽ നിർവഹിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചന ധ്യാന സുവിശേഷ പ്രസംഗങ്ങളിലൊക്കെ ധാരാളം ദൈവകൃപ അദ്ദേഹത്തിനുണ്ട്. ആ മേഖലയിൽ അനേകർക്ക് തന്റെ വാക്കുകളും ദൈവശബ്ദവും ആശ്വാസമായി ആത്മീയ ആരോഗ്യകരമായി രൂപാന്തരം പ്രാപിക്കത്തക്കവണ്ണമുള്ള സാധ്യതയായി വളർന്നു വരുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാസ്തവത്തിൽ നമുക്കറിയാം ഈ കഴിഞ്ഞ നാളുകളിലായിട്ടൊക്കെ നമുക്ക് നാട്ടിൽ നിന്നും നിരന്തരം വൈദികര് സന്ദർശനായിട്ട് തിരുമേനിമാരും വൈദികരും സന്ദർശിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ അവരുടെ നല്ല വാക്കുകളും സാന്നിധ്യവും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ കുറച്ച് നാളുകളായിട്ട് നമുക്ക് അങ്ങനെയുള്ള വൈദികരൊന്നും ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് ഞാനും ഐസക്കച്ചനും അല്ലെങ്കിൽ ബെന്നിയച്ചനും ഇങ്ങനെ കുറച്ച് അച്ഛന്മാരൊക്കെ ഇങ്ങനെ മാറി മാറി നമ്മുടെ വി സി വർഗീസ് അച്ഛൻ ഇങ്ങനെ മാറി മാറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഒക്കെ നമുക്കിങ്ങനെ നാട്ടിൽ നിന്ന് മറ്റുള്ള വ്യത്യസ്തമായ ശബ്ദം കേൾക്കുന്നത് ഒരു സന്തോഷമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സാലിക്കൊച്ചമ്മയാണ് എന്നോട് ഇങ്ങനെ സമ്മാനച്ചന്റെ സഹധർമ്മിണിയായിരിക്കും സാലിക്കൊച്ചമ്മ എന്നോട് പറഞ്ഞത്, അച്ഛാ ഇങ്ങനെ നാട്ടിൽ നിന്ന് അച്ഛന്മാരെ നമുക്കിങ്ങനെ ഫോണിൽ കൂടി കണക്ട് ചെയ്യാനായിട്ട് പറ്റും, ഇങ്ങനെയുള്ള ബുദ്ധിയൊക്കെ കൊച്ചമ്മയ്ക്ക് ഉണ്ട്. ആ ബുദ്ധി എനിക്ക് പകർന്നു തന്നപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ജി ജി എച്ചന്റെ പ്രസംഗം നമുക്ക് കേൾക്കാനിടയായി. ഇന്ന് ബഹുമാനപ്പെട്ട ജോൺ ടി വർഗീസ് എച്ചന്റെയും ശബ്ദം കേൾപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർത്തു. ഞാൻ കൊച്ചമ്മയോട് പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം 98-ാമത്തെ ഗീതം, കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റം വളഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തമനൻ കാര്യം നടത്തി തരും. ജീവിതത്തിന്റെ ഘോരമായ അനുഭവങ്ങളിൽ കൂടി കൂതിരുട്ടിൽ കൂടിയൊക്കെ നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ രക്ഷിക്കാൻ പല ഹസ്തങ്ങളും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പ്രതീക്ഷിക്കപ്പെട്ട ഹസ്തങ്ങൾക്കും ബലമില്ലാതെ വരുമ്പോൾ ബലമുള്ളവനായ കർത്തർ സന്നിധിയിലെ കണ്ണുനീരിനെ നാം സമർപ്പിക്കുമ്പോൾ ഉയരങ്ങളിൽ നിന്ന് വളരെ അത്ഭുതകരമായി അവനെ വിളിക്കുന്നവർക്കൊക്കെയും അവൻ ആശ്രയമാകുന്നു. ആ ബലമുള്ള കരം നമ്മളെ അത്ഭുതകരമായിട്ട് നടത്തുകയാണ്. ആ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഈ ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കാം. ശ്രീമതി മേരി സ്കറിയ ഇപ്പോഴ് ആ ഗീതം ആലപിക്കും. നിങ്ങൾ ദയവായിട്ട് ഒരുപാട് ആളുകൾ ഇതിൽ ഫോണിൽ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് പല ആളുകൾ ഫോണിൽ ജോയിൻ ചെയ്യുമ്പോൾ ദയവായിട്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. നിങ്ങൾ ചില മറന്നുപോകുന്നതായിരിക്കാം, ആക്സിഡന്റലി നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ ഇടയാവുന്നുണ്ട്. അത് പാടുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും പ്രസംഗിക്കുന്നവർക്കും ഡിസ്ട്രാക്ഷൻ ആകും. അതുകൊണ്ട് വളരെ വിനയത്തോടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്, ദയവായിട്ട് നിങ്ങളെ മ്യൂട്ട് ചെയ്ത് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുക. നാട്ടിൽ നിന്ന് അച്ഛൻ പ്രസംഗിക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട ജോൺ ടി വർഗീസ് അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. മേരി സ്കറിയ.
കണ്ണുനീർ വാർത്തവരിൽ കാര്യം നടത്തി തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വളഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവരിൽ കാര്യം നടത്തി തരും. നിന്മാനം പതരാതെ നിന്നോടു കൂടി ഞാനിന്റെ നിന്മാനമിളകാതെ നിന്മാനം പതരാതെ നിന്നോടു കൂടി ഞാനിന്റെ പാതയോ കുരമം ശോധനയോ കൂടിയിടും നേരമതിൽ കൃഷി നിരന്നീളകാതെ നിമ്മാനം പതരാതെ നിന്നോടു കൂടെ ീച്ചുള്ള സിംഹക്കോഴി പൊട്ടക്കിളർ മരവോ കിളറയിക്കവാളോ മരണമ വന്നിരട്ടെ നിമ്മാനമിളകാതെ നിമ്മാനം പകരാതെ നിന്നോടു കൂടെ ഞാനിന്ദ്രമരെ ദാവിശു വലയോ ഞാൻ പാരത്താൽ തളർന്നിടുമ്പോൾ ദാഹം ശമിപ്പിച്ചവൻ ദാഹജലം തരുമേ നിമ്മാനമിളകാതെ നിമ്മാനം പകരാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ തിങ്കട തീരമറി തന്താസ കേണതുപോ ശങ്കിനു നേരെ വരും വൻഭാരം മാറിപ്പോകും. കാണ്ടാനിന്നാഗമനം കഷ്ടഗതി നീരവാൻ കാലങ്ങളേറില്ല നിമ്മാനമിളകാതെ നിമ്മാനം പതരാതെ നിന്നോടു കൂടെ നിന്നും ഞാനിൻ്റെ അന്ത്യം വരെ.
തിരുവചന ധ്യാനത്തിനായി ബഹുമാനപ്പെട്ട ജോൺ ടി വർഗീസ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. സച്ചനെ കേൾക്കാം?
കേൾക്കാം. എന്നെ കേൾക്കാമല്ലോ അല്ലേ?
കേൾക്കാം. പറഞ്ഞോളൂ.
ദൈവനാമം മഹത്വപ്പെടട്ടെ. വന്ദ്യനായ രാജേഷ് അച്ഛൻ, മറ്റു ശ്രേഷ്ഠ വൈദികരെ, വിവിധയിടങ്ങളിൽ ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ ഈ ശബ്ദത്തെ ശ്രവിക്കുകയും പ്രാർത്ഥനയുടെ ആത്മാവിൽ ഉയരങ്ങളിലേക്ക് മനസ്സും ചിന്തയും സമർപ്പിക്കുന്ന എല്ലാ ദൈവജനവുമേ, എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവകരുണയെന്ന മഹാവൃക്ഷത്തിന്റെ തണലിൽ നിലനിൽപ്പാൻ ഞാനും നിങ്ങളും തമ്പുരാൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പനേരത്തെ ധ്യാനവിചാരങ്ങൾക്ക് വേണ്ടി പരിശുദ്ധനായ പൗലോസ് ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 8:28 വാക്യം കരിപിടിച്ച കറുത്ത വർത്തമാനകാലത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറെ അതുല്യമാണ്, കാമ്യമാണ്, അഴകുള്ളതാണ് എന്ന് തോന്നുന്നതുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു. Romans 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. For those who love God, who are called according to his purpose. എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കൂടി വ്യാപരിക്കുന്നു എന്നുള്ള ആ പ്രയോഗമാണ് എടുത്തു പറയേണ്ടത്. ഈ തിരുവചനം എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഇത് പറയുന്നത്, ഇതിന്റെ പിന്നിൽ മഷി പുരണ്ടത് പരിശുദ്ധനെ പൗലുസ്ലിഹയുടെ കരങ്ങളിൽ നിന്നാണ്. അദ്ദേഹം പറയുകയാണ്, എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കും അത്രേ. പറയുന്നത് പൗലുസ്ലിഹ 3 തടവിലാക്കപ്പെട്ട ഒരാൾ, 2 വീട്ടുതടങ്കലിലായിരുന്ന ഒരാൾ, പാമ്പുകടിയേറ്റ ഒരാൾ, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട ഒരാൾ, ദേവാലയമറ്റത്ത് വലിച്ചിഴയ്ക്കപ്പെട്ട ഒരാൾ, അന്യായമായി വിചാരണ ചെയ്യപ്പെട്ട ഒരാൾ എന്തിനേറെ പറയുന്നു? 26 പ്രതികൂലതകൾ ജാഥ പോലെ ജീവിതത്തിൽ വന്ന ഒരാളാണ് വിളിച്ചു പറയുന്നത്. വേദപുസ്തകത്തിന്റെ താളിൽ കൂടെ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന്. വി ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. ഈ പറയുന്നതൊന്നും നമുക്ക് വന്നിട്ടില്ല. 28 പോയിട്ട് നമ്മുടെ പ്രതിസന്ധികളൊക്കെ 2-3 മാത്രമല്ലേ ഉള്ളൂ. പലപ്പോഴും പ്രതിസന്ധികളുടെ ഒരു വർഷമാണ് ഇതെങ്കിൽ കൂടെ ഒരുപാട് പ്രതികൂലതകളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഒക്കെ നന്മയ്ക്കായി വ്യാപരിക്കുമെന്ന് പറയുന്നൊരു ചില്ലറ കാര്യമല്ല, ചെറിയ കാര്യവുമല്ല. അതുകൊണ്ടാണ് ഈ വാക്യത്തെക്കാൾ നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടത്, ഇത് പറഞ്ഞയാളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ പറയാൻ പറ്റി എല്ലാം നന്മയ്ക്കായിട്ടാകുമെന്ന്. വേറെ പുസ്തകത്തിന്റെ മുഴുവൻ പേജും വായിക്കണമെന്നില്ല. ഒരുപക്ഷെ ബൈബിളിന്റെ ആദ്യ പേജ് തുറന്നു വച്ചാൽ ഉണ്ട് എല്ലാം നല്ലതിന്. Let there be the lights. വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി, നല്ലത് എന്ന് കണ്ടു, നല്ലത് എന്ന് കണ്ടു, നല്ലത് എന്ന് കണ്ടു 6 ആദ്യത്തെ പേജ് മാത്രം തുറന്നു വച്ചാലുണ്ട് എല്ലാത്തിനെയും ഒന്ന് ബ്ലസ് ചെയ്ത് കടന്നു പോകുന്ന, എല്ലാം നല്ലതെന്ന് കാണുന്ന, എല്ലാത്തിനെയും ആശീർവദിക്കുന്ന ഒരു ദൈവഭാവം. ഈ ദൈവഭാവമാണ് മനുഷ്യനിൽ ഉണ്ടാകേണ്ടത് ദൈവം ആഗ്രഹിക്കുന്നു. ചെറിയ കാറ്റ് തണഞ്ഞു പോകുന്ന ജീവിതമാണല്ലോ നമ്മുടേത്. ഒരു ശ്വാസത്തിൽ ഉലഞ്ഞു പോകുന്ന മെഴുതിരി നാളം പോലെയായി നമ്മുടെ ജീവിതം ചെറിയ കാറ്റ് തണഞ്ഞു പോകുന്നു. നല്ലതെന്ന് പറയാനൊക്കെ ഇതൊക്കെ നന്മയ്ക്കായിട്ടാകുമെന്ന് ഭഗവത്ഗീതയുടെ സന്ദേശമായി ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കാനിരിക്കുന്നതിനും നല്ലത്, എല്ലാറ്റിനോടും കൃതജ്ഞതയോടെ ഇടപെടുന്ന ഒരു ദൂരം ദൈവത്തോട് മനുഷ്യൻ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതാണ് ശരിക്കും ഒരു ആധ്യാത്മികത. എനിക്ക് തോന്നാറുണ്ട് വേദപുസ്തകത്തിൽ നാം ഏറ്റവും ധ്യാനിക്കേണ്ട രണ്ടു വാക്കുകൾ ബൈബിളിലെ ആദ്യത്തേതും അവസാനത്തേതും വാക്കുകളാണ്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വേർഡ് ഇൻ ദ ബൈബിൾ. ബൈബിളിലെ ആദ്യത്തെ വാക്ക് ഇൻ ദ ബിഗിനിങ് ആദിയിലെന്നാണ്. മനുഷ്യന്റെ അറിവില്ലായ്മയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ചരിത്രാതീത കാലത്തിനും അപ്പുറം എന്തോ എന്നോ എവിടെയോ ആദിയിൽ നമ്മുടെ ഒരു അറിവില്ലായ്മയുണ്ട് എല്ലാത്തിനും പിന്നിൽ. വേദപുസ്തകത്തിലെ അവസാനത്തെ വാക്ക് എന്താ? ആമേനെന്നാണ്. അങ്ങനെ തന്നെ എന്നല്ലേ അർത്ഥം? അപ്രകാരം തന്നെയാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതൊക്കെ ബൈബിളിലെ ആദ്യത്തെ വാക്കുപോലെയാണ്. നമുക്കറിയില്ല, നമ്മുടെ പദ്ധതിയിലുമല്ല, നമ്മുടെ ബുദ്ധിയിലുമല്ല, നമ്മുടെ ചിന്താഗതിക്ക് നേരെ നിന്ന് തരികയുമല്ല. ഒരു നിസ്സഹായതയുടെ ആദിയിലുണ്ട്. എന്ത് വന്നോട്ടെ, ജീവിതത്തിൽ വേദപുസ്തകം നോക്കിക്കോളൂ, ഒരുപാട് തകർച്ചകളുടെയും ഒരുപാട് സങ്കടങ്ങളുടെയും വേദനകളുടെയും കുത്തിക്കെട്ട് അഴിഞ്ഞു വീഴുന്നത് കാണാം ബൈബിൾ തുറക്കുമ്പോൾ. സങ്കടങ്ങളുടെ മഹാപ്രഭുക്കന്മാരെ അതിന്റെ പേജുകളിൽ അനവധിയായി കാണാം, പഴയതിലും പുതിയ നിയമത്തിലുമൊക്കെ. എല്ലാം കഴിഞ്ഞ് നാം വേദപുസ്തകം അവസാനിപ്പിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ വാക്ക് ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ ഒരു മിഴികൂട്ടി നിന്നു കൊടുക്കുന്നതിന്റെ പേരാണ് ആമേൻ. ചരിത്രത്തിൽ പരിശുദ്ധ അമ്മ ആമേൻ പറഞ്ഞതുപോലെ, ഒലിവ് മരങ്ങളുടെ തോട്ടത്തിൽ നിലാവ് പൂത്ത രാത്രിയിൽ ക്രിസ്തു ആമേൻ പറഞ്ഞതുപോലെ, മിഴികൂട്ടി ദൈവത്തിന്റെ ഏത് പദ്ധതിയോടും അതേ എന്ന് പറയുക, ഒന്ന് ആശീർവദിക്കുക. ഏറെ ധ്യാനിക്കാനും ഏറെ ചിന്തിക്കാനും കാമ്പുള്ള രണ്ട് വാക്കുകൾ തന്നെയാണ് ആദിയിൽ എന്നതും ആമേൽ എന്നതും. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വേർഡ് ഇൻ ദ ബൈബിൾ. ഓർക്കണം, എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കുന്നു, എല്ലാത്തിനോടും കൃതജ്ഞതയോടെ. സൗത്ത് ആഫ്രിക്കയിൽ ഒരു വേദശാസ്ത്രമുണ്ട്, ഉബുണ്ടു എന്നാണ് അതിന്റെ പേര്. അതിങ്ങനെ ഒരു സോഫ്റ്റ്വെയറും ഉണ്ട്. ഉബുണ്ടു എന്നത് ഒരു വേദശാസ്ത്രമാണ്, സൗത്ത് ആഫ്രിക്കൻ തിയോളജിയുടെ പേരാണ്. അതിന്റെ അർത്ഥം ഞാനായിരിക്കുന്നത് നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ആരൊക്കെയോ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയത് അല്ലെ, ആകുന്നത്. ഞാനായിരിക്കുന്നത് നിങ്ങളുള്ളത് കൊണ്ടാണ്. നോ ഫ്യൂച്ചർ വിത്തൌട്ട് ഫോർഗീവ്നെസ് എന്ന പുസ്തകത്തിൽ ഡെസ്മണ്ട് ടൂട്ടു എന്ന ചിന്തകൻ അത് വ്യക്തമായി പറയുന്നുണ്ട്, ഈ ഉബുണ്ടു തിയോളജിയെ കുറിച്ച്. ഇംഫാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജപ്പാനുമായി യുദ്ധത്തിൽ വീരചരണം പ്രാപിച്ച സൈനികരെ അടക്കിയിട്ടുള്ള ഒരു സെമിത്തേരിയുണ്ട്. ഞാൻ വായിച്ചിട്ടുള്ളതാണ്, കണ്ടിട്ടില്ല. റോഡിൽ നിന്നും ഏകദേശം 10-16 അടി ഉയരത്തിൽ കയറി ചെല്ലുമ്പോൾ ഭംഗിയായി സംവിധാനം ചെയ്തിട്ടുള്ള 100 കണക്കിന് കല്ലറകൾ അവിടെ ഉണ്ട്. അതിലങ്ങോട്ട് കയറുമ്പോഴേ എഴുതി വെച്ചിട്ടുണ്ട്, റിമെമ്പർ ഫോർ യുവർ ടുമോറോസ് വി ഹാവ് ഗിവൺ അവർ ടുഡേസ്. നിങ്ങളുടെ നല്ല നാളേക്കായി ഞങ്ങൾ ഞങ്ങളുടെ ഇന്നുകളെ ബലി കഴിച്ചിരിക്കുന്നു. നമ്മുടെ പള്ളിപ്പറമ്പിലെ തെക്കുവശത്തെ സെമിത്തേരിയിലും ഒരു ശബ്ദം നമ്മൾ അറിയാതെ മുഴങ്ങുന്നുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മോട് പറയുന്നുണ്ട്, റിമംബർ ഫോർ യുവർ ടുമോറോസ് വി ഹാവ് ഗിവൺ അവർ ടുഡേ. നമുക്ക് വേണ്ടി ജീവിച്ച ആരൊക്കെയോ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ നമ്മളായിരിക്കുന്നത്. എല്ലാം നല്ലതിന്, നാം ഇങ്ങനെ ആയിരിക്കുന്നതിന് പിന്നിൽ അപാരമായൊരു മഹാകരുണ ഇല്ലേ. സ്നേഹിത, താങ്കൾ ഇരിക്കുന്ന സ്ഥാനത്ത് ചിന്തിക്കൂ, നമ്മിൽ നിന്ന് ദൈവകൃപ കുറച്ചാൽ എന്തുണ്ട്, പിന്നെ എന്തുണ്ടാവും? പൗലോസ്ലീഹായുടെ ഭാഷ തന്നെ ഞാൻ കടമെടുക്കുകയാണ്, വെറും മൺകൂടാരം. പഴയ നിയമത്തിലെ മോശ എന്ന മനുഷ്യനിൽ നിന്ന് നിങ്ങളുടെ മനസ്സൊരു കാൽക്കുലേറ്റർ ആക്കിക്കൊണ്ടൊന്ന് കുറച്ചു നോക്കൂ. മോസസ് മൈനസ് ഗോഡ്സ് ഗ്രേസ്, മോശ മൈനസ് ദൈവകൃപ സമം, നിങ്ങൾക്ക് പൂരിപ്പിക്കാം. മുക്കുവൻ എന്നല്ലേ, മോശ മൈനസ് ദൈവകൃപ വിക്കൻ എന്നല്ലേ. മോശ ഒരു വിക്കനായിരുന്നു. വിക്കൻ പ്ലസ് ദൈവകൃപാ സമം മോശ, അങ്ങനെയും അത് കൂട്ടാമല്ലോ. പത്രോസിൽ നിന്ന് ദൈവകൃപ കുറച്ചു നോക്കൂ. പാറ പോലെ ഉറച്ചവനിൽ നിന്ന് ദൈവകൃപ, പത്രോസ് മൈനസ് ദൈവകൃപ, പീറ്റർ മൈനസ് ഗോഡ്സ് ഗ്രേസ്, മുക്കുവൻ എന്നല്ലേ. അപ്പോൾ മുക്കുവൻ പ്ലസ് ദൈവകൃപ പത്രോസാണ്. ദാവീദിൽ നിന്ന് ദൈവകൃപ കുറയ്ക്കൂ. ആട്ടിടയൻ എന്നല്ലേ ഉത്തരം. അപ്പൻ പോലും ചെറുതെന്നെണ്ണിയവൻ. 7 ഏലിയാബും ഷമ്മയും അമീനാദാബും ഒക്കെ രാജാവാകാൻ യോഗ്യരാണോ എന്നൊരു തിരഞ്ഞെടുപ്പിന്റെ എലിമിനേഷൻ ടെസ്റ്റ് നടക്കുമ്പോൾ കൂട്ടത്തിൽ ചെറിയ ദാവീദിനെ അപ്പൻ പോലും അത്ര കാര്യമായി പരിഗണിച്ചിട്ടില്ല. എന്നാൽ ദാവീദ് എന്ന ആട്ടിടയനിൽ ദൈവകൃപ ചേർന്നപ്പോൾ ആട്ടിടയൻ പ്ലസ് ദൈവകൃപ ഈസ് ഈക്വൽ ടു ദാവീദ്. എലീശായിൽ നിന്ന് ദൈവകൃപ കുറച്ചു. എലീശ മൈനസ് ദൈവകൃപ കാരണം കാളക്കാരൻ, കൂട്ടുകാരൻ, അതൊന്നാം തരമാണ് കേട്ടോ. ഒന്നും രണ്ടും കാളയല്ല, 12 ജോഡി കാളകളാണ്. ഒന്നാം തരം കാളക്കാരൻ. കാളക്കാരനെ അത്ഭുത പ്രവർത്തകനാക്കിയത് ദൈവകൃപ. പൗലോസിൽ നിന്ന് ദൈവകൃപ കുറയ്ക്കൂ. ഉത്തരം ഒരു ഗുണ്ട എന്നാണ്. ഗുണ്ട പ്ലസ് ദൈവകൃപ പൗലോസുമാണ്. നിങ്ങൾക്ക് ഇതൊരു ധ്യാനത്തിനുള്ള വകുപ്പുണ്ട്. നമുക്ക് വേദപുസ്തകത്തിൽ ഒരുപാട് മനുഷ്യരിൽ നിന്ന് ദൈവകൃപ കുറച്ച് നോക്കിയാൽ അവരുടെ പ്രാകൃത ജീവിതത്തിന്റെ വെറും സാധാരണ അനുഭവങ്ങൾ കാണാം. നമ്മിൽ നിന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആയിരിക്കുന്ന ഇടത്തിൽ നിന്ന് നാം ഓരോരുത്തരിൽ നിന്നും ദൈവകൃപ കുറയ്ക്കൂ. എന്താണ് ഇത്തരം മൺകൂടാരമാണ്. മൺകുടത്തിൽ തന്നെ നിധിയല്ല ജീവിതം. Nothing plus God's grace is equal to everything. Everything minus God's grace is equal to nothing. മൺപാത്രത്തിലെ നിധി. അതുകൊണ്ടാണ് പണ്ടാരോ പാടി വെച്ചത്, പുകഴുവാനൊന്നുമില്ലേനിക്കീമേലിൽ യേശുവിൻ ക്രൂശല്ലാതൊന്നുമില്ല. പുകഴുവാനൊന്നുമില്ല. നമ്മുടെ ശരീരം എന്താണ്? 93% 93% വാട്ടറാണ്. കുറെയേറെ സൂക്ഷ്മമായ ദ്രവങ്ങളാണ്. ഒരു 3% 3% കുറെയേറെ എലമെന്റ്സ് ആണ്. അപ്പൊ ഈ 93 7% എലമെന്റ്സ് ആണ്. ഇതും കൂടെ ചേരുമ്പോ ശരീരമായി. നമ്മൾ ഈ നട്ടു വളർത്തുന്ന ശരീരം ഇത്രയേ ഉള്ളൂ. ഇതിനുവേണ്ടി ഇതിന്റെ ഒന്ന് പ്രാണൻ കാക്കാൻ വേണ്ടി നമ്മൾ അവസാനം ഐസിയുവിന്റെ 1000 കുഴലുകൾക്കിടയ്ക്ക് നമ്മെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഒത്തിരി ഡോക്ടർമാരും ഏറെ നഴ്സുമാരും ഒക്കെ ചുറ്റും ആ തണുത്ത മുറിയിൽ കിടക്കയ്ക്ക് ചുറ്റും ഐസിയു കിടക്കയ്ക്ക് ചുറ്റും നിൽക്കുമ്പോൾ എല്ലാവരെയും കളിപ്പിച്ചുകൊണ്ട് ആരാണ് സൂത്രത്തിൽ ഐസിയുവിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? അയാളുടെ പേരാണ് ആത്മാവ്, ആരും കാണാതെ. അതില്ലെങ്കിൽ നാം ഒന്നുമില്ല. ഈ കൃപ ഇതാണ്. ഗീതാഞ്ജലിയിൽ ടാഗോർ പാടിയിട്ടുണ്ട്, ദൈവമേ നിന്റെ കൃപ എത്ര വിചിത്രമാം രൂപത്തിൽ നിന്നെ ചെയ്യൻ ജീവിതത്തിൽ അലയടിക്കു. എത്ര വിചിത്രമായ രൂപത്തിലാണ് ദൈവകൃപ. നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്ന സങ്കടങ്ങളൊന്നും നമ്മൾ അർഹിക്കാത്ത സങ്കടങ്ങളാണ്. കൃപയിൽ നാം ആയിരിക്കുന്നു. 26 കൂട്ടം പ്രതികൂലതകൾ ജീവിതത്തിൽ ആഞ്ഞടിച്ച ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നു, എല്ലാം നന്മയ്ക്ക്, എല്ലാം നന്മയ്ക്ക്. ദൈവം സൃഷ്ടിച്ചതൊക്കെ നന്മയ്ക്ക്, ദൈവം നമുക്ക് തരുന്നതൊക്കെ നന്മയ്ക്ക്. ഒരാളെ കുറിച്ച് ഓർക്കുന്നുണ്ട്, വിക്ടർ ഹ്യൂഗോ എന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തകനെ കുറിച്ചാണ്. അദ്ദേഹം ജനിച്ചത് ഒരച്ഛന്റെ 3rd മകനായിട്ടാണ്. വളരെ വിരൂപനായിരുന്നു കുഞ്ഞ്. ഈ കുഞ്ഞ്, വിക്ടർ ഹ്യൂഗോ എന്ന കുഞ്ഞ് പിറന്നു വീണപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓ നോർത്തർദാമിന്റെ ഓവിന്റെ ചേലിൽ ഒരു ചെക്കൻ എന്നാണ് പറഞ്ഞത്. നോർത്തർദാം എന്ന് പറയുന്ന സ്ഥലത്തെ ഓടയുടെ ഓവിന്റെ ചേലിലൊരു ചെക്കൻ. വളരെ പുച്ഛിച്ച് അല്ലെങ്കിൽ നിരാശയോടെ പറഞ്ഞത് തന്റെ 3rd കുഞ്ഞ് പറഞ്ഞു. ആ കുഞ്ഞ് കൈയും കാലും ഇട്ടടിച്ച് അച്ഛന്റെ ഈ ഉച്ചത്തെ നോക്കി ഈ കുഞ്ഞൊന്നും അറിയാതെ പുഞ്ചിരിച്ചു. വികൃതരൂപനായി കുഞ്ഞ് മൂകനും ബധിരനുമാണെന്ന് അച്ഛൻ സംശയിച്ചു. അത് 1802 February 26 ആ ഒരു പേറ്റുമുറിയിലെ സംഭവമാണ്. ഒരു ലേബർ റൂമിലെ ആ കുടിശു വീട്ടിലെ ഒരു അനുഭവമാണ്. ആ മനുഷ്യനെ സ്വന്തം അച്ഛൻ പോലും പുച്ഛിച്ചു. അമ്മ ഇട്ടിട്ടു പോയി, അമ്മ ഉപേക്ഷിച്ചു പോയി. നോവലിസ്റ്റും നാടകൃത്തും കവിയും രാഷ്ട്രീയ ചിന്തകനുമായിട്ട് പിൽക്കാലത്ത് വിക്ടർ ഹ്യൂഗോ മാറി. എല്ലാവരും ഉപേക്ഷിച്ച വിക്ടർ ഹ്യൂഗോ എഴുതിയ പുസ്തകങ്ങളിലൊന്ന് നോത്രദാമിലെ കൂനൻ എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ നായകനാകുന്നെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ തന്നെ ആ കൂനൻ എന്ന വാക്കിലുണ്ട്. എന്നാൽ നോത്രദാമിന്റെ ഓവിലൊരു ചെക്കൻ, ചേലിന്റെ ഓവിന്റെ ചേലിലൊരു ചെക്കൻ എന്ന് അച്ഛൻ പോലും പുച്ഛിച്ച ആ ചെറിയ മുറി പിൽക്കാലത്ത് ഹ്യൂഗോ കടന്നുപോയി കഴിഞ്ഞപ്പോ അത് ദേശീയ സ്മാരകമായി മാറി. എന്താണ് ദൈവത്തിന്റെ പദ്ധതി? ചെറുതെന്ന് കരുതുന്നതൊക്കെ, നിസാരമെന്ന് കരുതുന്നതിലൊക്കെ ഒരു ദൈവത്തിന്റെ ബ്ലെസ്സിങ് ഒഴിഞ്ഞിരിപ്പോ. ആ വിക്ടർ ഹ്യൂഗോ തന്നെ പിൽക്കാലത്തൊരിക്കൽ പറഞ്ഞു, ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നാം സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ഉറച്ച വിശ്വാസമാണ്. നാം നമ്മളായി സ്നേഹിക്കപ്പെടുന്നു എന്നല്ല, നാം നമ്മളായിരുന്നിട്ടും സ്നേഹിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവര്, നമ്മുടെ പരിസരങ്ങളോ നമ്മൾ അറിയാത്ത ഒരുപാട് പേരുണ്ടായത് കൊണ്ടാണ് നമ്മളുള്ളത്. നാം അറിയാത്തൊരു ദൈവകരുണ ഒരു നിലാവ് പോലെ നമ്മെ പൊതിയുന്നത് കൊണ്ടാണ് നമ്മളുള്ളത്. അതുകൊണ്ട് പറയണം, എല്ലാം നല്ലതിന്, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ, ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം ഒരു കഠിനമായ മലകയറ്റമാണ്. അബ്രഹാം തന്റെ ഓമനക്കുട്ടിയുമൊത്ത് ഇസഹാക്കുമൊത്ത് മോറിയ മലയിലേക്ക് യാഗാർപ്പണത്തിന് കയറിപ്പോകുന്ന കണ്ണുനീരൊലിക്കുന്ന ഒരു ഭാഗമുണ്ട് 22. നമുക്ക് സങ്കടം വരുന്ന ഒരു വേദഭാഗമാണത്. അബ്രഹാമിനെ ആ അധ്യായത്തിൽ ദൈവം 2 തവണ വിളിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത് 22 ചാപ്റ്റർ 22:1 ആണ്. അതിങ്ങനെയാണ്, അബ്രഹാമെ നിന്റെ ഏകജാതനെ ബലി കഴിക്കണമെന്നാണ്. അവിടെ വിളിക്കുന്ന ഒരൊറ്റ തവണയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്, അബ്രഹാം അബ്രഹാമേ. കണ്ണുനീരിലേക്കാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കിയത്. പുലരിമഞ്ഞിന്റെ ഒരു കൊച്ചുവെളുപ്പാൻ കാലത്ത് തന്റെ മുടിപ്പുതച്ചു കിടക്കേണ്ട തന്റെ തണുപ്പു മൂടിയ വീട്ടിൽ നിന്ന് അപ്പനും മകനും കൂടെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് സങ്കടത്തിന്റെ മുഖത്തോടെ. മോറിയമലയുടെ ഉയരങ്ങളിൽ എത്തുമ്പോൾ വീണ്ടും ബലിപീഠം ഒരുക്കിയ നിമിഷങ്ങളിൽ അബ്രഹാമിനെ വീണ്ടും ദൈവം വിളിക്കുന്നുണ്ട്, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അവിടെ 2 തവണയാണ് അബ്രഹാമിനെ വിളിക്കുന്നത്. അത് കരുതലിലേക്കുള്ളൊരു വിളിയാണ്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്ന സുവിശേഷം ഇതാണ്, അബ്രഹാമിനെ 1 വാക്യത്തിൽ വിളിച്ചപ്പോൾ 1 തവണ വിളിച്ചു, കണ്ണുനീരിലേക്കുള്ളൊരു വിളിയാണ്. 11 വാക്യത്തിൽ 3 ദിവസത്തിന് ശേഷം 72 മണിക്കൂറുകൾക്ക് ശേഷം അബ്രഹാമേ അബ്രഹാമേ, അത് കരുതലിലേക്കുള്ളൊരു വിളിയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ദൈവം ഒരാളെ കണ്ണുനീരിലേക്ക് വിളിക്കുന്നതിന്റെ ഇരട്ടി കൃപയിൽ കരുതലിലേക്ക് വിളിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇത്തിരി കാത്തിരിക്കാം, ചിലപ്പോൾ ഇത്തിരി കാത്തിരിക്കാം. എൻജോയ് ദ സർപ്രൈസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പദ്ധതി നമുക്കറിയില്ല, ദൈവത്തിന്റെ പദ്ധതി നമുക്കറിയില്ല. ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാനവനെ മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയെ ഹൃദയത്തെ തൂക്കുന്നു. മനുഷ്യന്റെ കാഴ്ചകൾക്കപ്പുറം ദൈവത്തിന്റെ കാഴ്ചയിൽ നമുക്കൊരു ഇടം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം, നല്ലതായിരിക്കും. എല്ലാത്തിനോടും ഒന്ന് നല്ലതെന്ന് പറയാൻ കഴിയണം. ജീവിതത്തിൽ പല സങ്കടങ്ങളും നമ്മൾ അർഹിക്കുന്നില്ലെന്നേ. ദുരന്ത പരമ്പരകൾക്കിടയിൽ ജീവിച്ച ഒരുപാട് പേരുണ്ട്. മരണം ഏറ്റവും വലിയ കലയാണ്, ഡൈയിങ് ഈസ് ആൻ ആർട്ട് എന്ന് പറഞ്ഞ് ഒക്ടോവിയ പാസിനെ സ്നേഹിക്കുന്നവരെന്ന് ഒരുപാട് പേരുണ്ട്. ആത്മഹത്യ ഇഷ്ടപ്പെടുന്നവർ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, നിലമ്പൂരിൽ 5 പേരാണ് മരിച്ചത്, ഒരു കുടുംബത്തിലെ ആത്മഹത്യ. അങ്ങനെ പറഞ്ഞത് ഒക്ടോവിയ പാസ് എന്ന് പറയുന്ന ചിന്തകനാണ്. മരണം ഏറ്റവും വലിയ കലയാണ്, ഡൈയിങ് ഈസ് ആൻ ആർട്ട്. മരണത്തെ സ്നേഹിക്കുന്ന ജീവിതത്തിന്റെ നിരാശയിൽ അങ്ങനെ സ്നേഹിക്കുന്നവരുണ്ടാവും, ഒക്ടോവിയ പാസിന്റെ പക്ഷം ചേരുന്നവർ. എന്നാൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് എന്ന് പറയുന്ന മറ്റൊരാളുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് ജീവിതമാണ്, മരണത്തെക്കാൾ ശ്രേഷ്ഠമായത്, പരിധികളില്ലാത്തത്. ഇറ്റ് ഈസ് ലൈഫ് മോർ ദാൻ ഡെത്ത്, ഇറ്റ് ഹാസ് നോ ലിമിറ്റ്സ്. ജീവിതമാണ് മരണത്തെക്കാൾ ശ്രേഷ്ഠമായത്, പരിധികളില്ലാത്തത്. ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ ഈ മരണത്തെക്കാൾ വലുതാണ് ജീവിതം, പരിധികളില്ലാത്തതെന്ന് പറയുന്ന ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ പക്ഷം ചേരാം. നമുക്ക് ഒക്ടോവിയ പാസിനെ നമുക്ക് അവധിക്ക് ലീവ് കൊടുത്തു വിടാം. മരണത്തെ ആഗ്രഹിക്കുന്നവരും നിരാശകളിൽ ജീവിതത്തിന്റെ ശൂന്യതയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും ദൈവം നമുക്കൊരു നന്മ ഒരുക്കുന്നുണ്ട്, നല്ലത് ഒരുക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നവർ നല്ലതായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിതം ഇങ്ങനെയാണ്. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാൻ എന്തിനീ ജീവിത പലഹാരം വെച്ചു നീട്ടുന്നു നീ ഇന്ന് ഇടശേരി പാടിയിട്ടുണ്ട്. ജീവിതം ഒരു പലഹാരമാണ്, അതിൽ ഉപ്പില്ലാതെ. അതുകൊണ്ടാണ് ഇടശേരി പാടുന്നത്, ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്ത് ജീവിത പലഹാരം. ഉപ്പില്ലാത്ത പലഹാരം, ഉപ്പില്ലാത്ത ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെടുകയല്ല, നമുക്ക് ഇഷ്ടപ്പെടുകയല്ല. ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം. ജീവിതം ഇങ്ങനെയാണ്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണെന്ന് ആത്മാവിൽ 1000 സൂര്യമണ്ഡലം എന്ന് പാടിയ മഹാകവി അക്കിത്തവും കടന്നുപോയിട്ട് അധിക നാളുകളായില്ല. അതുകൊണ്ട് ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉളവാകുന്നു നിത്യ നിർമ്മല പൗർണമി എന്ന് അദ്ദേഹവും പാടി വെച്ചു. ഞാൻ ഈ പ്രഭാതത്തെ കവിത കൊണ്ട് വീർപ്പമൊട്ടിക്കുന്നില്ല. കൺകോണന്റെ കണ്ണിലെ ഒരു കോണിൽ കണ്ണുനീരുള്ളപ്പോൾ തന്നെ മറുവശത്ത് ചിരിക്കാനുള്ള ഒരു സാധ്യത ദൈവം തരുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ വേദനകളിൽ എല്ലാം നല്ലതിനെന്ന് പറയാൻ കഴിയുമോ? ആ 2 വാക്കുകൾ മാത്രം ഒന്നുകൂടെ ഓർക്കുന്നത് നല്ലതാണ്. ആദിയിൽ ആമേൻ. നമുക്ക് അറിവില്ലാത്ത ഒത്തിരി പദ്ധതികളുണ്ട്. ഈ വേദന എന്ന വാക്ക് തന്നെ എന്താ? വേദ എന്ന വാക്കിന്റെ അർത്ഥം അറിവെന്നാണ്. അറിവ്, വേദം, അറിവ്, വേദ. ന എന്ന് പറഞ്ഞാൽ അരുത് എന്നാണ്, ഇല്ലായ്മ. വേദന എന്ന വാക്കിന് അറിവില്ലായ്മ എന്നൊരർത്ഥമാണ്. നമ്മൾ എന്തിനെ കുറിച്ചെങ്കിലും ഇന്ന് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അറിവില്ലായ്മയാണ്. ദൈവത്തിന് അറിയാം. നമുക്ക് കിട്ടാതിരിക്കുന്ന ഒരു നന്മയെ കുറിച്ച്, ഒരുപക്ഷെ ഏറെ നാളായി പ്രാർത്ഥിച്ച് കിട്ടാത്ത ഒരു അനുഭവത്തെ കുറിച്ച് നാം ഭാരപ്പെടുന്നുവെങ്കിൽ അത് നമ്മുടെ അറിവില്ലായ്മയാണ്. അതിന്റെ അതിന്റെ നാളെ കുറിച്ച് നമുക്കത് നല്ലതാകില്ല എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടായിരിക്കും നമുക്ക് തരാത്തത്. അപ്പോൾ നമ്മുടെ അറിവില്ലായ്മയിൽ ദൈവത്തിന്റെ അറിവുണ്ട്. വേദന അറിവില്ലായ്മയാണ്. ആ ഒരു ആദിയിൽ എന്ന നമ്മുടെ നിസ്സഹായതയിൽ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചോട്ടെ, ആമേൻ എന്ന് പറയാൻ ജീവിതത്തിൽ ദൈവം ഒത്തിരി സർപ്രൈസ് ഒരുക്കും. ലോകത്തിന്റെ നേട്ടമൊക്കെ സർപ്രൈസ് അല്ല. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഞാൻ ഈ വിചാരങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചേക്കാം. ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എൻജോയ് ദ സർപ്രൈസ് ഒക്കെ. മഹത്തായ ഒരു കണ്ടുപിടുത്തം, ഈ കാലം വാക്സിൻ നോക്കിയിരിക്കുന്നതായതുകൊണ്ടാണ് എന്റെ ഓർമ്മയിലേക്ക് അത് വരുന്നത്. പണ്ടെങ്ങോ 1928 90 വർഷങ്ങളോളം മുമ്പാണ് ലണ്ടനിലെ ഒരു ആശുപത്രിയിലെ പരീക്ഷണശാലയിൽ സ്റ്റഫിലോകോക്കസ് ഓറിയസ് ബാക്ടീരിയകളെ കുറിച്ച് തിരക്കിട്ട ഗവേഷണങ്ങളിൽ ഉറപ്പിട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അത് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ഒരു ആളാണ്. അദ്ദേഹം ഇങ്ങനെ ഈ സ്റ്റഫിലോകോക്കസ് ഓറിയസ് ബാക്ടീരിയകളെ കുറിച്ചുള്ള തിരക്കിട്ട ഗവേഷണങ്ങളിൽ നൽകുമ്പോൾ ബാക്ടീരിയകളെ പെട്രി ഡിഷുകളിൽ കൾച്ചർ ചെയ്ത് അടച്ചു വച്ച ശേഷം കുറെ നാളത്തെ പരീക്ഷണങ്ങൾക്കിടയിൽ ഒരു അവധിക്കാലം ചെലവഴിക്കാൻ വേണ്ടി തന്റെ കുടുംബത്തോടെ പോകാൻ വേണ്ടി ലാബിൽ നിന്നിറങ്ങി. അപ്പൊ ഈ ബാക്ടീരിയകളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡിഷുകളൊക്കെ അദ്ദേഹം അടച്ചു വച്ചു, മൂടി വച്ചു. പക്ഷെ ജനലിനോട് ചേർന്നിരുന്ന ഒരു ഡിഷ് മാത്രം അടയ്ക്കാൻ മറന്നുപോയി. ഇത് അറിഞ്ഞില്ല. കുടുംബത്തോടൊപ്പം അവധിക്കാലം ചെലവഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ജനലരികിൽ മൂടി വെക്കാൻ മറന്നുപോയ ഒരു പെട്രി ഡിഷിൽ അപ്പോഴാണ് ശ്രദ്ധ പെട്ടത്. ഓ, അടയ്ക്കാൻ മറന്നുപോയല്ലോ എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ട് ആ ഡിഷിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം സ്തബ്ധനായിപ്പോയി. ആ ബാക്ടീരിയകളുടെ ആ പ്രതലത്തിന്റെ മേൽ, ആ സർഫസിൽ ഒരു തരം പൂപ്പൽ വളർന്നു നിൽക്കും. അദ്ദേഹം ശ്രദ്ധയോടെ നിരീക്ഷിച്ചു ഈ പൂപ്പൽ. ആ ബാക്ടീരിയകൾ അതിന് ചുറ്റുമുള്ള പൂപ്പലുള്ളിടത്ത് ബാക്ടീരിയകളെല്ലാം നശിച്ചിരിക്കുന്നു. കടുവയെ പിടിക്കുന്ന കടുവയോ? ബാക്ടീരിയകൾ ഒരിക്കലും നശിക്കേണ്ടതല്ല. മറ്റു ഡിഷുകളിലെ ഒന്നും നശിച്ചില്ല. എന്നാൽ അശ്രദ്ധമായി തുറന്നു വെച്ച ഡിഷിലെ ബാക്ടീരിയകൾ ഈ പൂപ്പൽ ബാധിച്ചതിനെ വിട്ട് നശിച്ചു. അദ്ദേഹം ചിന്തിച്ചു, ബാക്ടീരിയകളെ നശിപ്പിക്കാൻ കഴിവുള്ള ഫംഗസ്, അതിന്റെ സാധ്യതകൾ. അദ്ദേഹം തുള്ളിച്ചാടി, ആവേശഭരിതനായി. പിന്നെയും പിന്നെയും തുറന്നു വെച്ച് പലതവണ നിരീക്ഷിച്ചു. പൂപ്പൽ കണ്ടു. പെൻസിലിൻ നൊട്ടേറ്റം ആയിരുന്നു ഈ പൂപ്പൽ. ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾ രക്ഷപ്പെടാൻ കാരണമായ ആന്റിബയോട്ടിക്കുകളുടെ പുതുയുഗ പിറവിക്ക് കാരണം പെൻസിലിൻ നൊട്ടേറ്റമാണ്. അശ്രദ്ധമായി മറന്നു വെച്ചു പോയ ഒരു മൂടിയടയ്ക്കൻ മറന്നുപോയ ഒരു മനുഷ്യന്റെ കൈപ്പിഴയാണ്. എൻജോയ് ദ സർപ്രൈസ് ഓഫ് കോഴ്സ്. മനുഷ്യന്റെ ബുദ്ധിയല്ല, മനുഷ്യന്റെ ധാരണ പിശകളിൽ, മനുഷ്യന്റെ ബലഹീനതയിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇത് 1928 സെപ്റ്റംബർ 28 അശ്രദ്ധമായി മനുഷ്യന്റെ കൈപ്പിഴയിൽ, മനുഷ്യന്റെ ബലഹീനതയിൽ പ്രവർത്തിച്ചൊരു ദൈവ പദ്ധതി. എൻജോയ് ദ സർപ്രൈസ് ഓഫ് കോഴ്സ്. ദൈവത്തിന്റെ അദൃശ്യമായ ചില സർപ്രൈസുകളായിരിക്കാം ലോകത്തിന്റെ വീണ്ടെടുപ്പ്, നമ്മുടെ ജീവിതത്തിന്റെ വീണ്ടെടുപ്പ്. മിദ്യാനി കച്ചവടക്കാർ ജോസഫിന്റെ കിണറിന്റെ അരികിൽ ഒരു സർപ്രൈസ് ആയിരുന്നു. അതുവഴി കൃത്യമായിട്ട് വന്നത് അവിചാരിതമെന്ന് ഒന്നും പറയാനൊക്കില്ല. അതൊരു സർപ്രൈസ് ആയിരുന്നു. പക്ഷെ അവിടെ ദൈവത്തിന്റെ ഒരു പദ്ധതിയോടെയുണ്ട്, എല്ലാം നല്ലതിന്. ശബരിയക്കാരന് മുൻപ് ലേവിനും പുരോഹിതനും കടന്നുപോയി. അവർ കണ്ടിട്ടും കാണാതെ പോയി. അവർ കാണാതിരുന്നതാണ് നല്ലത്. അവർ സഹായിച്ചിരുന്നെങ്കിൽ ശബരിയക്കാരൻ വരികയില്ലായിരുന്നു. അതുകൊണ്ട് ചിലര് കാണാതിരിക്കുന്നതാണ് നല്ലത്, ചിലര് സഹായിക്കാതിരിക്കുന്നതാണ് നല്ലത്. എൻജോയ് ദ സർപ്രൈസ് സംഭവം. അതുകൊണ്ട് ഈ വാക്യം ഒരിക്കൽ കൂടെ പറഞ്ഞ് നമുക്ക് ഈ വിചാരങ്ങൾ അവസാനിപ്പിക്കാം. ശ്രദ്ധയോടെ കിട്ടുന്ന എല്ലാവർക്കും നന്മ നേരുന്നു. നമുക്ക് നമ്മോട് തന്നെ ആശീർവദിക്കാം. എന്നെ കേൾക്കുന്നവർ ഹൃദയത്തോട് വലങ്കൈ ചേർത്ത് വെച്ച് ഈ നിമിഷങ്ങളിലൊന്ന് പറയുമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക്, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. വി ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കരുണയിൽ നമ്മെ ബലപ്പെടുത്തട്ടെ. സ്നേഹത്തിന്റെ പ്രണാമം.
ബഹുമാനപ്പെട്ട ജോൺ വർഗീസ് അച്ഛൻ, അല്ലെങ്കിൽ ബിജു അച്ഛൻ എന്ന് ഞങ്ങൾ വിളിക്കും. വളരെ ഭംഗിയായി ഒരു വിഷയത്തെ നമ്മുടെ മുമ്പിൽ ഇന്ന് പ്രഭാതത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം
ഫോൺ കേൾക്കുന്നില്ല, ഉറക്കം സോറി
ആണ്, ഓണാട്ട് കിടക്കുകയാണോ എനിക്കറിയില്ല,
കേൾക്കാം പക്ഷെ സൗണ്ട് കുറവാണ്.
ആണോ, ബഹുമാനപ്പെട്ട ജോൺ അച്ഛന്റെ അനുഗ്രഹീതമായ സന്ദേശം നമ്മൾ കേട്ടുകഴിഞ്ഞു. വളരെ ദൈവശാസ്ത്രങ്ങൾ പങ്കുവെക്കുന്ന ഒരു പുസ്തകമാണ് റോമർക്കെഴുതിയ ലേഖനം, മുഴുവനും അധ്യായങ്ങളും. ക്രിസ്തുവിന്റെ യാഗമരണത്തിന്റെ പ്രാധാന്യം ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണിത്. ഒരു ദൈവശാസ്ത്ര ഗ്രന്ഥമെന്നതിനേക്കാൾ പ്രായോഗികമായ ഉദ്ബോധനങ്ങളുടെ ഒരു സമാഹാരം കൂടിയാണ് ഈ പുസ്തകം. പരിശുദ്ധനായ പൗലോസ് ലീഹ പൂർവ്വ ദിക്കുകളിലുള്ള തന്റെ ശുശ്രൂഷ മുഴുവനും അവസാനിപ്പിച്ചതിനു ശേഷം സ്പെയിനിലേക്ക് പോകുന്ന വഴി റോം സന്ദർശിക്കുവാൻ ആഗ്രഹിച്ചു. അതിനു മുമ്പ് ദരിദ്രരായ വിശ്വാസികൾക്ക് വേണ്ടി, യെരുശലേമിൽ പാർക്കുന്ന ദരിദ്രരായ വിശ്വാസികൾക്ക് വേണ്ടി ഒരു ധർമ്മശേഖരം നടത്തുന്ന ഒരു രംഗമുണ്ട്. അത് 15:22 മുതലുള്ള വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. ഈ സമയത്ത് ആ പ്രദേശത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട സമൂഹത്തിനും കൊടുക്കുന്നതായ വിജ്ഞാനപ്രദമായ പ്രായോഗിക ഉദ്ബോധനങ്ങളാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ വിഷയം നീതീകരണമാണ്, ക്രിസ്തുവിൽ കൂടിയല്ലാതെ മോശയുടെ ന്യായപ്രമാണത്തിൽ കൂടെ ദൈവമുമ്പാകെ മനുഷ്യന് നീതീകരണം ലഭിക്കുകയില്ല എന്ന് വളരെ ഭംഗിയായി ഈ പുസ്തകത്തിലൂടെ പൗലോസ് ലീഹ തെളിയിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട അച്ഛനെ ഇന്ന് കേട്ടതായ മുഴുവൻ പേർക്കും പരിചയപ്പെടുവാൻ ഇടയായി എന്നുള്ളതിനേക്കാൾ ഞാൻ ഈ വാക്യത്തിലേക്ക്, അതിന്റെ വിശദീകരണ ഭാഗത്തിലേക്ക് കൂടുതൽ പോകാത്തതിന്റെ കാരണം, അച്ഛൻ വേദപുസ്തകത്തെ നന്നായി വ്യാഖ്യാനിക്കാൻ ദൈവം പ്രത്യേകമായി കഴിവ് കൊടുത്ത ഒരു അച്ഛനാണ്. കുളക്കട, കൊല്ലം ജില്ലയിലെയും പത്തനംതിട്ട ജില്ലയുടെയും ബോർഡറാണ് കുളക്കട, ഏനാത്തിനടുത്ത്. അദ്ദേഹം ഇപ്പോൾ പുത്തൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ഗ്രീവിന്ദനായ യൗസേബിയ സിനിമയുടെ മാതൃ ഇടവകയുടെ വികാരി കൂടിയാണ്. കാലം ചെയ്ത അഭിനന്ദനായ എപ്പിഫാനിയോ സിനിമയോടൊപ്പം ഒരു ഷമാശനായി കടന്നു വന്ന സമയം മുതൽ എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. നന്നായി പാട്ടുപാടും, നന്നായി വിശുദ്ധ കുർബാന അനുഗ്രഹപ്രദമായി അർപ്പിക്കും, പാട്ട് എഴുതും, അത് കമ്പോസ് ചെയ്യും. അതോടൊപ്പം തന്നെ വചന ശുശ്രൂഷയിലൂടെ ഉള്ള കഴിവും പ്രിയപ്പെട്ട അച്ഛന് ദൈവം കൃതിയായി നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ വിഷയം സംസാരിക്കുമ്പോൾ അച്ഛൻ നമ്മളോട് പൗലോസ് ലീഹയുടെ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തിയത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കൂടി എന്നൊരു വാക്ക് ചേർത്താണ് അച്ഛൻ ഇത് പ്രാഥമികമായി ആരംഭിച്ചത്. വിശാലമായ പുസ്തക വായനയുടെ പരപ്പിൽ ആശയങ്ങളെ നന്നായി ക്രോഡീകരിച്ച് നമ്മൾ കേട്ട വിഷയങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ അച്ഛനൊരു കഴിവുണ്ട് എന്ന് നമ്മളെല്ലാവരും കേട്ടുകഴിഞ്ഞു. അതൊരു കഴിവ് ദൈവകൃപയായി അച്ഛന് ലഭിച്ചതാണ്. ആ കഴിവിലൂടെയാണ് 10-20 മിനിറ്റ് കൊണ്ട് ഒരു 10-20 പുസ്തകം വായിച്ചതിന്റെ ആശയങ്ങൾ അദ്ദേഹം ക്രോഡീകരിച്ചു. വേദപുസ്തകത്തെ മുറുകെ പിടിച്ചുകൊണ്ടും വാക്യങ്ങളിൽ ബലമായി നിന്നുകൊണ്ടും സംസാരിച്ചു. ഫലിതങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ അച്ഛൻ ആശയം കൊണ്ടായിരുന്നു നമ്മളോട് സംവേദനം നടത്തിയത്. ഒരു ധ്യാനം പോലെ, ഇരുക്കു പോലെ, ഒരു നദി പോലെ നമ്മുടെ മുമ്പിലേക്ക് അച്ഛൻ ഒഴുകിയിറങ്ങി വചനത്തിലൂടെ. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന 3 കൊച്ചു വാക്കുകളോട് ഞാൻ ചേർത്ത് അവസാനിപ്പിക്കട്ടെ. ഇത് അന്വർത്ഥമാകണമെങ്കിൽ, സകലതും നന്മയ്ക്കായിട്ട് ആണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ 3 അടിസ്ഥാന കാര്യങ്ങൾ നമുക്കുണ്ടാകണം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫെയ്ത്ത്. നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം എത്രമാത്രം ആഴമായിരിക്കുമോ അതിലൂടെയാണ് സകലതും നന്മയ്ക്കെന്ന് എണ്ണുന്നത്. 2, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് എ പേഴ്സൺ. നമ്മുടെ മനോഭാവം, ഓരോ കാര്യത്തെയും നമ്മൾ എങ്ങനെ പരിഗണിക്കുന്നു, എങ്ങനെ കാര്യമായിട്ട് എടുക്കുന്നു, അതിനെ അനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നമുക്ക് ഈ വിഷയത്തെ കൃത്യമായി ഹൃദയത്തിലേക്ക് സംവേദനം ചെയ്യുവാനായി ഇടയാകും. 3, ഡിപ്പെൻഡ്സ് ഓൺ ദ റെക്കഗ്നിഷൻ ഓഫ് അവർ ഓൺ മെറിറ്റ്സ്. നമ്മൾ പലപ്പോഴും, അച്ഛനത് ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞു, നമുക്ക് കഴിവില്ലാത്തവരാണെന്ന് പറയുന്ന ഒരുപാട് മേഖലകൾ നമുക്ക് തോന്നുമെങ്കിൽ ദൈവം നമുക്ക് അപാരമായ കൃപ തന്നിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറവുള്ളവരായിട്ട് തോന്നും. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ് ലീഹ 28 വിഷയങ്ങൾ കൃത്യമായി നമുക്കൊന്നും ലഭിക്കാത്ത പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും വളരെ ശക്തമായിട്ട് ദൈവത്തിന്റെ മുമ്പാകെ എഴുതി ചേർത്ത് വെച്ചു തന്റെ തൂലികയിലൂടെ. ആ മഷി ആ പുസ്തകത്തിൽ പുരണ്ടപ്പോൾ എഴുതിയതാണ് എല്ലാം നന്മയ്ക്കായിട്ട് ഭവിക്കും. അതുകൊണ്ട് ഇത് നന്മയ്ക്കായിട്ട് ഭവിക്കണമെങ്കിൽ നമ്മുടെ മനോഭാവത്തിലും നമ്മുടെ വിശ്വാസത്തിലും ദൈവചിന്തകൾ എത്രമാത്രം ആഴത്തിൽ ഉണ്ട് എന്ന് സ്വയപരിശോധന നടത്തിയാൽ ഈ വേദനകളെ, വേദന എന്ന വാക്ക് പോലും അച്ഛൻ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചു തന്നു, ആ വേദം അറിവ് കുറയുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ആഴം കുറയുമ്പോൾ, മനസ്സിലാക്കൽ ബോധ്യപ്പെടൽ കുറയുമ്പോഴാണ് നമുക്ക് പലപ്പോഴും വേദനയായിട്ട് തോന്നുന്നത്. അതുപോലെ പല കാര്യങ്ങളെയും നമ്മൾ വ്യക്തിപരമായിട്ട് എടുത്ത് പർവ്വതീകരിച്ച് കാണിക്കാൻ ശ്രദ്ധിക്കുമ്പോഴും ശ്രമിക്കുമ്പോഴും ഈ വിഷയം ഉണ്ടാകാറുണ്ട്. എന്തുമാകട്ടെ, ഇന്നത്തെ പ്രഭാതം ധന്യമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ അമേരിക്കയിലേക്ക് വന്നതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു. മറ്റൊരു അവസരത്തിൽ അച്ഛന് അങ്ങനൊരു ഭാഗ്യം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അച്ഛന് ഈ വചന ശുശ്രൂഷയിലൂടെ കേൾവിക്കാർക്കൊക്കെ പകർന്നു തന്ന ധന്യമായ ചിന്തകൾക്ക് ദൈവം അദ്ദേഹത്തിന് കൃപയായി നന്മകൾ നൽകട്ടെ. ഇടയത്തെ ശുശ്രൂഷയിൽ ഏറ്റവും ശോഭിക്കട്ടെ. വചന ശുശ്രൂഷയിലൂടെ അനേക ഹൃദയങ്ങളെ തണുപ്പിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെ നന്ദി അച്ഛാ. നല്ല വാക്കുകൾക്ക്
പ്രത്യേകമായിട്ടുള്ള നന്ദി പറഞ്ഞത് അച്ഛാ. സന്തോഷം പ്രാർത്ഥനയിൽ ഓർക്കുക എല്ലാവരോടും.
ഓക്കെ സാർ, നമുക്ക് ഇനി മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമുക്ക് പേര് ലഭ്യമായിട്ടുള്ളത് ഒരു പ്രിൻസ് ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ജോൺ ലെമോൺ, ജി ബോയ് ജോബ്, ലീലാമ സാമുവൽ, അതുപോലെ തന്നെ ജിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആലിസ് ജോസഫ്, മറ്റൊരാലിസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. രണ്ട് ജോയൽ ഉണ്ട്, രണ്ടുപേരെയും ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റാരെങ്കിലും രോഗികളായിട്ട് നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ, പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കോവിഡ് ആയിട്ട് ഒരു ഫാമിലി പ്രയാസം അനുഭവിക്കുന്നു. ആ കുടുംബത്തിൽ മൂന്ന് നാലുപേർ കോവിഡ് ആയിട്ട് പ്രയാസം അനുഭവിക്കുകയാണ്. അവരെ പ്രത്യേകമായിട്ട് ഓർക്കാം, പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മയിലും മറ്റും വിവിധ രോഗങ്ങളിലും പ്രയാസത്തിലും കടന്നുപോകുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കാം. ബിജുവേശൻ
ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായക്കാരൻ അവിടെ നിന്ന് വരും. എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു എന്ന സങ്കീർത്തന കാരൻ പാടുന്ന പോലെ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സങ്കേതവും കോട്ടയും നീ മാത്രമാകുന്നു. ദൈവമേ, പുതിയ പ്രകാശം കാണുവാൻ സഹായിച്ചെന്നാൽ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും അനുഗ്രഹപ്രദമായി ജീവിക്കുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹവും സന്തോഷവും പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, അല്പസമയം അവിടുത്തെ വചനങ്ങൾ കേൾക്കുവാനും ധ്യാനിക്കുവാനും അവിടുത്തെ സന്നിധിയിൽ അല്പസമയം ചെലവഴിക്കുവാനും തന്ന അവസരത്തിൽ ഞങ്ങളെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഈ ചെറിയൊരു കൂട്ടായ്മയെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇന്ന് വചനം പകർന്നു തന്ന അഭിഷക്തനെ അവർക്ക് കയ്യിൽ പരമേൽപ്പിക്കുന്നു. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. ദൈവമായ കർത്താവെ, അവിടുത്തെ വചനം അനേകരിൽ പകർന്നു കൊടുക്കുവാനും ശക്തീകരിക്കണമേ. അനേകർക്ക് അവിടുത്തെ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ സന്ദർശിക്കണമേ. അവർക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം അവിടെ നീ പരിപാലിക്കണമേ. അവരെ സഹായിക്കുന്നവരെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, പരിശുദ്ധ സഭയെ അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. എല്ലാ പിതാക്കന്മാരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ സഭയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാം നന്മയ്ക്കായാകുന്നു എന്ന് വിശ്വസിക്കുവാനും അതിൻ പ്രകാരം വിശ്വസ്തയോടെ ജീവിക്കുവാനും ഓരോ ദിവസം നിന്നെ കൂടുതൽ അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനും നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്തുപോയ ചില തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, പ്രത്യേകമായിട്ട് കോവിഡ് ബാധിച്ചിരിക്കുന്ന എല്ലാവരെയും അവർ കയ്യിൽ പരമേൽപ്പിക്കുന്നു. അവരെ നീ കാത്തു പരിപാലിക്കണമേ. രോഗത്തിലും പ്രയാസത്തിലും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരും കുടുംബസമാധാനമില്ലാതെ പ്രയാസപ്പെടുന്നവരും മക്കളില്ലാതെ വിഷമിക്കുന്നവരും എല്ലാവരെയും അവരുടെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. അവരെ നീ കാത്തു പരിപാലിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾ അവിടെ നീ പൂർത്തീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ നല്ല ആവശ്യങ്ങൾ അവിടുത്തെ ഹിതമാണെങ്കിൽ മാത്രമേ പൂർത്തീകരിക്കണമേ. എന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവമായ കർത്താവേ, ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കയ്യിൽ വരമേൽപ്പിക്കുന്നു, കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുചേരുവാനും മറ്റുള്ളവർക്ക് പങ്കുചെയ്ത് കൊടുക്കുവാനും മറ്റുള്ളവർക്കൊരു ഒരു അനുഗ്രഹമായി തീരുവാനും ഒരു നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കയ്യിൽ വരമേൽപ്പിക്കുന്നു, കാത്തു പരിപാലിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ആഴ്ത്തി അനുഗ്രഹിക്കണമേ. അവരുടെ ശാന്തിയും സമാധാനവും സന്തോഷവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ വാഴുമാറാകണമേ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും കടപ്പെട്ടവരെയും അവരായിരിക്കുന്ന സ്ഥാനത്ത് എല്ലാവരെയും അവിടെ നിന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യാത്ര ചെയ്യുന്നവരെ പരിപാലിക്കണമേ. ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും കാത്തു പരിപാലിക്കണമേ. സഹയാത്രിക്കാരനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമേ. പഠിക്കുന്ന മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവിടുത്തെ ബുദ്ധിയും ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. സൽകാര്യങ്ങൾ ചെയ്യുവാനും നല്ല കാര്യങ്ങൾ നോക്കിക്കണ്ട് പഠിക്കുവാനും സഹായിക്കണമേ. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവരെയും ഇമ്മുള്ള പ്രതീക്ഷയിൽ പ്രാർത്ഥിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അവരുടെ കയ്യിൽ പരമേൽപ്പിക്കുന്നു, കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾ നിനക്കുന്ന ഏകജാതനും വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ. ആമേൻ. കർത്താവേ, ദൈവമേലിന്റെ വാദം ഞാൻ അപേക്ഷയുടെ സ്വരമൊട്ടുന്നു. എന്നെ വന്നിട്ടുണ്ട് നല്ലവനെ ഞാൻ അപേക്ഷയുടെ സ്വരം കേട്ടാൽ ഞങ്ങളുടെ യാചന നൽകുമാറാകണമേ. ആമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമ്മതവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാവരോടും അവരുടെ കുടുംബങ്ങളോടും അവരുടെ പ്രിയപ്പെട്ടവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും നമ്മുടെ രോഗികളായിട്ടുള്ളവരോടുകൂടി ഇപ്പോഴും എപ്പോഴും നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
ആമേൻ. ധന്യമാർന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജോൺ ടി വർഗീസ് അച്ഛൻ, പന്നി ഐസക്കച്ചൻ പറഞ്ഞതുപോലെ അറിവിന്റെ ഒരു ശ്രീഭണ്ഡാരം തന്നെ അച്ഛനിൽ ഉണ്ടെന്നുള്ള ഒരു സത്യം നമുക്ക് ഈ അച്ഛന്റെ വാക്കിൽ കൂടി മനസ്സിലായി. ആ അറിവ് കൂടുതൽ ആർജിക്കുവാനും അനേകർക്ക് പകർന്നു കൊടുക്കുവാനും ദൈവാത്മാവ് അച്ഛനെ നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് സ്നേഹം നന്ദി അറിയിക്കുന്നു. തുടർന്നും അവസരമുള്ളപ്പോഴൊക്കെയും ഇതിൽ സംബന്ധിക്കണം എന്ന് വളരെ വിനയത്തോട് അച്ഛനോട് അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിനെ സംബന്ധിക്കുന്ന എല്ലാവരോടും വന്നിയ മാമരച്ചൻ, അതുപോലെ തന്നെ ഐസപ്പി പ്രകാശ് അച്ഛൻ, ബിജോയച്ചനാണ് നാട്ടിൽ നിന്നും അച്ഛനെ ഫോണിൽ കണക്ട് ചെയ്ത് അച്ഛനുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാലിക്കൊച്ചമ്മ ഇതിന് അറിവ് തന്നതില്, അതുപോലെ ബൈബിൾ വായിച്ച ജോളി ആന്റി, അച്ഛൻ ചൊല്ലുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഇതിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകാരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം സ്വർഗത്തിൽ നന്മകളെ വാഴവുകൾ നൽകട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അല്പമേ അധികം അതിനുവേണ്ടി സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ സ്നേഹം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.